الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ അനുഗ്രഹീതമായ റമദാനിലെ ഈ പ്രഭാതത്തിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറ ആലു ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 25 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. വേദക്കാരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ വന്നത്. തങ്ങൾ ദൈവത്തിന്റെ ഉറ്റവരാണ്, മക്കളാണ്, നരകം വിലക്കപ്പെട്ടവരാണ്, സകല അധികാരങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും അവകാശികളാണ് എന്നൊക്കെയുള്ള ഒരുതരം സവർണ മനോഭാവം വേദക്കാരിൽ കടന്നുകൂടി. ഇത്തരം പൊള്ളയായ അവകാശവാദങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു തആല യഥാർത്ഥ അധികാരവും സമൃദ്ധിയും വിഭവങ്ങളുടെ ഉടമാവകാശവും ഒക്കെ ആരുടെ കയ്യിലാണ് എന്നാണ് 26-27 ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സൃഷ്ടികൾക്ക് അധികാരം നൽകുന്നതും തിരിച്ചെടുക്കുന്നതും ഒക്കെ അല്ലാഹുവാണ്. അതിനാൽ താൽക്കാലികമായിട്ട് തങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്ന അധികാരത്തിന്റെയും ഉടമാവകാശത്തിന്റെയും സമ്പത്തിന്റെയും സ്വാധീനങ്ങളുടെയും ഒക്കെ പേരില് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കുന്നത് ശരിയല്ല എന്ന വലിയ യാഥാർത്ഥ്യത്തെ അല്ലാഹു തആല രണ്ട് ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ. قل اللهم مالك الملك تؤتي الملك من تشاء تؤتي الملك من تشاء وتنزع الملك ممن تشاء وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرُ إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. എല്ലാവരും മനഃപ്പാഠമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂക്തങ്ങളാണ് ഇവ. ഈ ആയത്തുകൾ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനാൽ ഈ രണ്ട് ആയത്തുകൾ നമുക്ക് കാണാതെ പഠിക്കാം. നേരത്തെ കുറെ ആയത്തുകൾ നമ്മൾ പഠിച്ചില്ലേ? ആയത്തുൽ കുർസി പഠിച്ചിരുന്നു, അതുപോലെ തന്നെ ആമന്ന റസൂല് പഠിച്ചിരുന്നു. അതേ ഗണത്തിൽ ഈ രണ്ട് ആയത്തുകൾ എത്രയും വേഗം മനഃപ്പാഠമാക്കുകയും അത് പ്രാർത്ഥനകൾക്ക് മുമ്പേ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകും എന്ന നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ആയത്തുകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഖുൽ, നീ പറയുക എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ ഇതൊരു പ്രാർത്ഥനയാണ്, നീ പ്രാർത്ഥിക്കുക എന്നാണ് ആശയം. അല്ലാഹുമ്മ എന്നാണ് തുടക്കം. അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ എന്നുള്ള വിളിയാണ്. സാധാരണഗതിയിൽ അല്ലാഹുവേ എന്ന് വിളിക്കാൻ യാ അല്ലാ എന്നാണല്ലോ ഉപയോഗിക്കുക, യാ ആണ് ഉപയോഗിക്കുക. ഇവിടെ യാഇനെ കളഞ്ഞ് അവസാനം മീം ചേർത്തിരിക്കുന്നു. അല്ലാഹു അല്ലാഹുമ്മ അല്ലാഹുവേ. അല്ലാഹുമ്മ എന്ന് മീം ചേർത്ത് വിളിക്കുമ്പോൾ അല്ലാഹു എന്ന പദത്തിന്റെ മഹത്വവും അതിന്റെ വിശുദ്ധിയും അതുപോലെ തന്നെ അതുല്യമായ അവസ്ഥയും ഒക്കെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് ദാസനും ദാസിയും പടച്ചവന്റെ മുമ്പിൽ ചെന്ന് താണുകേണ് അപേക്ഷിക്കുന്ന ഒരു ശൈലിയാണത്. എന്നിട്ട് പടച്ചവന്റെ ഒരു മഹത്തായ ഗുണവിശേഷണം എടുത്തു പറയാണ്. മാലിക്കൽ മുൽക്ക്, മാലിക് ഉടമസ്ഥനാണ്. മാലിക്കൽ മുൽക്ക് എന്ന് പറയുമ്പോൾ സകല അധികാരങ്ങളുടെയും ഉടമ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, സകല അധികാരങ്ങളുടെയും ഉടമയായ അല്ലാഹു എന്നാണ് വിളി. അടിസ്ഥാനപരമായിട്ട് സകല അധികാരങ്ങളും പ്രതാപവും ആരുടേതാണ്? അല്ലാഹുവിൻ്റെതാണ്. ആ അല്ലാഹുവിൽ നിന്ന് ഓശാരമായിട്ട് ഔദാര്യമായിട്ട് താൽക്കാലികമായിട്ട് ലഭിക്കുന്നതാണ് മനുഷ്യന്റെ കയ്യിലുള്ള അധികാരം. പക്ഷെ എന്തൊരു അഹങ്കാരമാണല്ലേ. മുൽക്ക് എന്ന് പറയുമ്പോൾ ഉടമത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ മുൽക്ക് എന്ന് പറഞ്ഞാലോ സകലതിൻ്റെയും ഉടമാവകാശം എന്ന് ആശയം വരും. അലിഫ്ലാം ചേർത്ത് പറയുമ്പോൾ മാലിക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മേൽ ഉടമാവകാശമുള്ളവൻ എന്നാണ്, അതിന്റെ ഉടമസ്ഥൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാനുള്ള, ഒന്നിനെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം അതിന്റെ ഉടമാവകാശം ഉള്ള ആൾക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. അപ്പൊ ഉടമസ്ഥതയാണ് അധികാരത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്നാണ്. ഇത് ആർക്കാ ഉള്ളത്? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭൂമിയിൽ ഒരുപാട് രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ കുട്ടിക്കാലത്ത് നാടകം കളിച്ചിരുന്നില്ലേ, ഞാൻ രാജാവ് നീ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരുതരം നാടകം കളി മാത്രമാണ്, താൽക്കാലികമായ വളരെ പരിമിതമായ ഒരു അധികാരമാണ് ഭൂമിയിൽ മനുഷ്യർക്ക് ലഭിച്ചത്. പക്ഷെ അത് കിട്ടുമ്പോഴേക്ക് എന്തൊരു അഹങ്കാരമാണല്ലേ മനുഷ്യനെ. മാലിക്കൽ മുൽക്ക് എന്ന് പറഞ്ഞാല് വസ്തുക്കളുടെ മാത്രം അധികാരമില്ല, മനുഷ്യന് പലപ്പോഴും അതേ ഉള്ളൂ. അതിനപ്പുറത്ത് സകല അധികാരങ്ങളുടെയും ഉടമയാണ് അല്ലാഹു. അതാണ് അതിന്റെ പ്രത്യേകത. നിയമനിർമ്മാണത്തിന്റെ അധികാരം അള്ളാഹുവിനാണ്, സൃഷ്ടിക്കുക മരിപ്പിക്കുക തുടങ്ങിയുള്ളതിന്റെ അധികാരം അള്ളാഹുവിനാണ്. സകല അധികാരങ്ങളുടെയും അധികാരം അള്ളാഹുവിനാകുന്നു എന്ന് മനസ്സിലാക്കണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, സകലതിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ടാ തുടക്കം. അതിനാൽ മറ്റാർക്കും അള്ളാഹു അത് വിട്ടുകൊടുത്തിട്ടില്ല. ചിലർക്ക് തോന്നിപ്പോവാണ് ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ പഠിച്ചവന്റെ അടുത്ത ആൾക്കാരാണ്, അതുകൊണ്ട് പഠിച്ചവൻ ഞങ്ങൾക്ക് പലതും തന്നിരിക്കുന്നു എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളാണ്. എന്നിട്ടെന്താ പറയുന്നത്? തുത്തിൽ മുൽക്ക മന്തശ, തുത്തി നീ നൽകുന്നു അൽ മുൽക്ക അധികാരത്തെ, മൻ തശാഉ നീ ഉദ്ദേശിക്കുന്നവനാരോ അവന്. തുത്തിൽ മുൽക്ക മന്തശ എന്ന് പറഞ്ഞാൽ നിന്റെ അധികാരത്തിൽ നിന്നാണ്, നിന്റെ അധികാരം മുഴുവനുമല്ല, അധികാരത്തിൽ നിന്ന് അല്പം താൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഏൽപ്പിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണം 5 വർഷത്തേക്കാണ് അല്ലെ, അതിലപ്പുറമില്ല. പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഭരണകൂടങ്ങൾ മാറി വരാം. അതല്ലെങ്കിൽ ഇനി രാജാവാണെങ്കിൽ തന്നെ ഒരു നിശ്ചിത ആയുഷ്കാലം, വളരെ ചെറിയ ഒരു ആയുഷ്കാലം മാത്രമാണ് അത് നിലനിൽക്കുക. അതാണ് ഉദ്ദേശം. തുത്തിൽ മുൽക്ക മന്തശ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന പരിധി വരെ നിശ്ചിത അധികാരങ്ങൾ നീ നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശ, അതേപോലെ തന്നെ നസഅ എന്ന് പറഞ്ഞാൽ നീക്കി പറിച്ചെടുത്തു ഊരിയെടുത്തു എന്നൊക്കെയാണ്. വതൻസിഉ നീ വലിച്ചൂരിയെടുക്കുന്നു, നീ നീക്കിക്കളയുന്നു അൽ മുൽക ആ അധികാരത്തെ, മിമ്മൻ തശ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ പിൻവലിക്കുകയും ചെയ്യുന്നു. ഇതും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലാഹു തആല അധികാരം താൽക്കാലികമായിട്ട് സൃഷ്ടികളിൽ ചിലർക്ക് നൽകുന്നു, അതുപോലെ തിരിച്ചെടുക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ അധികാരം അള്ളാഹുവിനാണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അങ്ങനെയാണ് താൽക്കാലികമായിട്ടാ നമുക്ക് നൽകുന്നത്, വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അല്ലെ. തൽക്കാലം കൊടുക്കാണ്, ഉടമാവകാശം മറ്റേ ആളിൽ തന്നെയാണ്. വീണ്ടും പറയുന്നു വത്തുഴിസു മൻ തശ, ആസയുഴിസു ഇസ്സത്ത് ഉണ്ടല്ലോ, വത്തുഴിസു നീ പ്രതാപം നൽകുന്നു, മൻ തശാഉ നീ ഉദ്ദേശിക്കുന്നവന് നീ പ്രതാപം നൽകുന്നു, പേരും പെരുമയും പ്രസിദ്ധിയും അംഗീകാരവും ഒക്കെ നൽകും. അതേപോലെ വത്തുദില്ലു മൻ തശ, അതല്ല യുദില്ലു നിന്ദിച്ചു അപമാനിച്ചു, വത്തുദില്ലു മൻ തശ നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിച്ചു കളയുകയും ചെയ്യുന്നു. എന്താ കാരണം? ബിയദിക്കൽ ഖൈർ, ബിയദിക്ക നിന്റെ കരങ്ങളിലല്ലോ, നിന്റെ കയ്യിലാണല്ലോ, അൽ ഖൈർ സകല സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലല്ലോ പടച്ചോനെ എന്നാ പറയുന്നത്. ഖൈറ് നന്മ ഉത്തമം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കും. സമ്പത്ത് എന്ന ആശയത്തിൽ ഖുർആൻ ഖൈറിനെ ഉപയോഗിച്ചത് അൽബഖറയിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ അൽ ഖൈർ എന്ന് പറയുമ്പോൾ സകല സൗഭാഗ്യങ്ങളുടെയും ഉടമസ്ഥൻ നീയാണ്. ബിയദിക്കൽ ഖൈർ എന്നാണ്. ഐഹികവും പാരത്രികവുമായ ആത്മീയവും ഭൗതികവുമായ സകല നന്മകളും സകല സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലാണല്ലോ പടച്ചവനെ, നീയാണല്ലോ അവയുടെയൊക്കെ യഥാർത്ഥ ഉടമ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിന്റെ ആശയം? ആലോചിച്ചു നോക്കൂ, വളരെ പ്രധാനപ്പെട്ടൊരു സൂക്തമാണിത്. എന്നിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്നക്ക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നക്ക നിശ്ചയം നീ അലാ കുല്ലി ഷൈഇൻ സകല കാര്യങ്ങൾക്കുമേലും ഖദീർ കഴിവുള്ളവനാണ്, എല്ലാത്തിൻ്റെയും പരമാധികാരം നിനക്കായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനുള്ള കഴിവും ശേഷിയും നിനക്ക് മാത്രമേ ഉള്ളൂ എന്നുകൂടി ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ് അവിടെ. എന്താ ഇതിന്റെ ആശയം? ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു വംശമോ ഒരു ജനതയോ ഒരു കാര്യത്തിലും സ്വന്തം നിലക്ക് അധികാരികളല്ല. നമ്മളിങ്ങനെ പലതും പറയില്ലേ, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ നാക്ക്, എന്റെ കൈ, എന്റെ കാല്, എന്റെ സമ്പത്ത്, എന്റെ വീട്, എന്റെ ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറയും. നമ്മുടേതാണോ? പറയുമ്പോ ഒരു സുഖാണല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ ഏത് നിമിഷവും നമ്മളങ്ങ് മറിഞ്ഞു വീഴും. അപ്പോ പിന്നെ നമ്മുടേതാണോ? അല്ലെങ്കിലും അവയവങ്ങൾക്ക് രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കോവിഡ് കാലത്ത് നമുക്ക് നമ്മെ തന്നെ വിശ്വാസമില്ല, എനിക്ക് അസുഖം വന്നോ വന്നോ, ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാക്സിൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു ഉറപ്പുമില്ല, ഞാൻ തന്നെ എന്നെ പറ്റിച്ചു കളയോ എന്നുള്ള പേടിയിലാണ്, പെട്ടെന്ന് അസുഖം വന്നാൽ. ഇങ്ങനെ നമ്മുടേതല്ലാത്തതിനെ നമ്മുടേതെന്ന് പറഞ്ഞു നടക്കുകയാണ് നമ്മൾ. അപ്പൊ അതിനാൽ ഇങ്ങനെ എന്റേത് എന്ന് കരുതൽ വെറും വ്യാമോഹം മാത്രമാണ്. ഏത് നിമിഷവും എല്ലാം നഷ്ടപ്പെട്ടു പോകാം. ഇന്നത്തെ മന്നവൻ നാളത്തെ മിസ്കീനായിട്ട് മാറും എന്നല്ലേ. രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ, മാളിക മുകളിലിരിക്കും മന്നന്റെ തലയിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇങ്ങനെയാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. അതിനാൽ പെട്ടെന്ന് തണ്ടിലേറ്റുന്നതും അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു മനുഷ്യന്റെ തലയിലോട്ട് മാറാപ്പ് കയറ്റി വെച്ചു കൊടുക്കുന്നതും ഒക്കെ പടച്ചോനാണ്. കാരണം അവനാണ് പരമാധികാരം എന്നാണ് പറയുന്നത്. ഇതിന് ചരിത്രം സാക്ഷിയാണ് അല്ലെ. എത്രയെത്ര ജനപദങ്ങൾ, എത്ര സമൂഹങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ അധികാരത്തിന്റെ ഉടമകൾ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ലംഘിച്ച് ഇവയൊക്കെയും പെട്ടെന്നങ്ങ് ഇല്ലാതെയായി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കോവിഡ് കാലത്ത് തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? സമ്പന്നരായ പലരും പെട്ടെന്ന് തകർന്നു പോയ സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ അവതരണ പശ്ചാത്തലം വെച്ച് പരിഗണിക്കുമ്പോൾ ഈ സൂക്തത്തിന്റെ ആശയം എന്താണെന്നറിയോ? ഇസ്രായേലിയർ കരുതും പോലെ അള്ളാഹു അധികാരവും അവകാശങ്ങളും ഐശ്വര്യവും അവർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തതൊന്നുമല്ല. ഒരു കാലത്ത് അവരായിരുന്നു ഇസ്ലാമിന്റെ വക്താക്കൾ അല്ലെ. ഇപ്പൊ ഇസ്ലാമിന്റെ ആ ഒരു നേതൃപരമായ അവകാശം അള്ളാഹു അവരിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് ഇസ്മായിൽ വംശത്തിൽപ്പെട്ട റസൂലുമാന്റെ ഉമ്മത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ അതാണ് സംഭവിക്കാം. ആർക്കും അള്ളാഹു ഒന്നും തീരെഴുതി കൊടുത്തിട്ടില്ല. നൂറ്റാണ്ടുകളായിട്ട് അവരിൽ നിന്ന് അള്ളാഹു താല അവർക്ക് കൊടുത്തിരുന്ന ആ അധികാരത്തെ ഇപ്പോ അള്ളാഹു താല തിരിച്ചെടുക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ. രജിസ്റ്റർ ഓഫീസിൽ പോയാൽ കാണണം അല്ലെ, ദിവസവും വമ്പിച്ച തിരക്കാണ് അവിടെ. എന്താ നടക്കുന്നത്? ഒരാളുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്ത് മറ്റൊരാളുടെ പേരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനന്തര സ്വത്തുക്കൾ അങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എല്ലാ രംഗത്തും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പടച്ചതമ്പുരാൻ ഇസ്രയേല്യരെ ഇസ്ലാമിന്റെ നേതൃരംഗത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ട് അനുഗ്രഹങ്ങളും അഥവാ ഭൗതിക അധികാരവും അതുപോലെ തന്നെ ആത്മീയ അധികാരവും ഇസ്മായിൽ വംശത്തിൽപ്പെട്ട റസൂലുള്ളാന്റെ കയ്യിൽ ഏൽപ്പിക്കാണ്. അത് ആ വംശത്തിന്റെ മഹത്വം കൊണ്ടല്ല, മറിച്ച് പുതിയൊരു ആദർശ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രത്യേക വംശത്തിനോ വർഗത്തിനോ ഒന്നുമല്ല ഇസ്ലാമിൽ പ്രാധാന്യം. അപ്പൊ ഈ പദവി ഏറ്റെടുക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഇപ്പൊ നമ്മുടെ കയ്യിലാണല്ലോ അതുള്ളത്. ഇസ്രയേലർ ചെയ്തതുപോലെ ഈ പദവി ദുരുപയോഗം ചെയ്യരുത്. ഇത് തങ്ങളുടെ സാമർഥ്യം കൊണ്ടോ കുലമഹിമ കണ്ടോ ലഭിച്ചതാണ് എന്ന് കരുതരുത്. അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ട്. ഇപ്പൊ നമ്മളാണ് ഹൈറോ ഉമ്മത്ത്, അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല, ബാക്കിയുള്ളവരോടൊക്കെ കാര്യം കഷ്ടാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലും വരുന്നു. ജന്മം കൊണ്ട് ഒരിക്കലും ആ വിശുദ്ധി നേടാൻ പറ്റൂല. കർമ്മം കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ നേട്ടങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ് ബിയദിക്കൽ ഖൈർ എന്ന് എടുത്തു പറയുന്നത്. നമുക്കൊന്നുകൂടി ഈ ആയത്തിന്റെ അർത്ഥം പരിശോധിക്കാം. ഖുൽ, നീ പ്രാർത്ഥിക്കുക. അള്ളാഹുമ്മ, അള്ളാഹുവേ, മാലിക്കൽ മുൽക്ക്, സകല അധികാരങ്ങളുടെയും ഉടമയായ അള്ളാഹുവേ, തീ നീ നൽകുന്നു അൽ മുൽക്ക, അധികാരത്തെ, മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, വതൻസിഉൽ മുൽക്ക, നീ അധികാരം തിരിച്ചെടുക്കുന്നു, നീക്കിക്കളയുന്നു, മിമ്മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്, വതുഇസ്സുമൻ തശ, നീ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു, ഇസ്സത്ത് നൽകുന്നു, വതുദില്ലുമൻ തശ, നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, ബിയദിക്കൽ ഖൈർ, സകല സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലല്ലോ, ഇന്നക്ക, നിശ്ചയം നീ, അലാ കുല്ലി ശൈഇൻ ഖദീർ, സകലതിനും കഴിവുള്ളവൻ തന്നെ. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായിട്ട് ബന്ധിപ്പിച്ച് ഒന്നുകൂടി നമ്മൾ അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും. ഫത്ഹു മക്ക നമ്മൾ അറിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഹിജ്റ 8-ാം വർഷത്തിലാണ് ആ സംഭവം നടക്കുന്നത് അല്ലെ, മക്ക വിജയം. ഈ സംഭവം നടന്നപ്പോ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളിലും ഇതേപോലെ വിമോചനം ഉണ്ടാകണം, അവിടെയൊക്കെ സത്യം കടന്നു ചെല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യാശ പ്രകടിപ്പിച്ചു. അപ്പൊ ഇത് കേട്ടിട്ട് യഹൂദികളും കപടന്മാരും ഒക്കെ പരിഹസിക്കാൻ തുടങ്ങി. ഓ, എന്തൊരു പൂതിയാണ്, എന്തൊരു കൊതിയാണ്, പേർഷ്യയിലും റോമിലും മുഹമ്മദിന് ആധിപത്യം കിട്ടണം അത്രേ, അവരെ പറ്റി മുഹമ്മദിന് എന്തറിയാം. ഇതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. അതൊക്കെ പഠിച്ചോ, നിശ്ചയിച്ചാൽ എന്തും നടക്കും അല്ലെ. പിന്നീട് സംഭവിച്ചില്ല, ഗുലിബത്തി റോം, റോം അതിജയിക്കപ്പെട്ടു എന്ന സംഭവം പിന്നീട് നടക്കുന്നുണ്ട്. അതുപോലെ പിൽക്കാലത്ത് പേർഷ്യ ഇസ്ലാമിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഭരണമാറ്റങ്ങളും അധികാരമാറ്റങ്ങളും ഒക്കെ സ്വാഭാവികമാണ് എന്ന് അള്ളാഹു ഉണർത്താൻ. അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്ന രണ്ടാമത്തെ സംഭവം അഹ്സാബ് യുദ്ധം ഉണ്ടല്ലോ. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യസേന എന്നാണ് അർത്ഥം. ആ യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഖന്ദഖ് യുദ്ധം എന്നാണ്. കിടങ്ങ് കുഴിച്ചുകൊണ്ട് മദീനയെ പ്രതിരോധിച്ച യുദ്ധമാണ് അത് അല്ലെ. ആരായിരുന്നു അതിന്റെ എഞ്ചിനീയർ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ 10 വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പ് 40 മുഴം നീളത്തില് കിടങ്ങ് കീറണം, ഇങ്ങനെയായിരുന്നു നിശ്ചയിച്ചു കൊടുക്കുക. ഓരോ ആൾക്കും പ്രത്യേകമായ അളവ് നിശ്ചയിച്ചു. അങ്ങനെ ഒരു പണി തുടങ്ങി. പക്ഷെ ഒരു പാറ വന്നുപെട്ടു, ഒരു കടുത്ത പാറ, ഒരു വിധത്തിലും പൊട്ടുന്നില്ല. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാറയുണ്ട്, അത് പൊട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസോ വാങ്ങിയിട്ട് അതിൽ വെട്ടുകയാണ്. ആ സമയത്ത് ഇങ്ങനെ അരുൾ ചെയ്തു, അല്ലാഹു അക്ബർ, ഫുതിഹത് ഖുസൂറു ബുസ്ര ബിശാം, ഷാമിലെ ബുസ്ര കോട്ടകൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വെട്ടാണ്. അപ്പോ പാറ ചിഹ്നം ചിതറുകയാണ്. രണ്ടാമത് വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ വെട്ടി, അല്ലാഹു അക്ബർ, ഫുതിഹത് ഖുസൂറുൽ ഹംറ ബിർ റൂം, റോമിലെ അൽ ഹംറ കോട്ടകൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ വെട്ട്. മൂന്നാമത്തെ വെട്ട് ഫുതിഹത് ഖുസൂറു സൻആ ബിൽ യമൻ, യമനിലെ സൻആ കോട്ടകൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഓരോ നാടും ഇസ്ലാമിന് കീഴ്പ്പെടാൻ പോകുന്നു, ഇസ്ലാമിന്റെ സന്ദേശം അവിടെയൊക്കെ ചെന്നെത്താൻ പോകുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയുടെ പ്രവചനമായിരുന്നു എന്നർത്ഥത്തില് ഈ സംഭവം. ഈ വിവരം അറിഞ്ഞപ്പോ അപ്പോഴും ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദിന്റെ പ്രതിജ്ഞ ഭയങ്കരം തന്നെ കേട്ടോ, നിങ്ങൾക്കിപ്പോ ഞങ്ങളോട് യുദ്ധത്തിന് വരാൻ പോലും ശേഷിയില്ല. എന്നിട്ടല്ലേ റോമും അതുപോലെ പേർഷ്യയും പിന്നെ യമനും ഒക്കെ നിങ്ങൾ കീഴ്പ്പെടുത്താൻ പോകുന്നത് എന്നായിരുന്നു അപ്പോഴവരുടെ പ്രതികരണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അള്ളാഹു തആല ഈ ആയത്തിലൂടെ വീണ്ടും ഇത് ബോധ്യപ്പെടുത്താൻ, ഈ സൂക്തത്തില് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിന്റെ മഹത്തായ നാമമുണ്ട്, അള്ളാഹുമ്മ മാലിക്കൽ മുൽക്ക്. അതുകൊണ്ട് ഈ ആയത്ത് മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായിട്ട് രേഖപ്പെട്ടിട്ടുണ്ട്. ഈ വചനം ഒരു സന്തോഷവാർത്തയും പ്രവചനവും ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോ മനസ്സിലായത്. എന്നാൽ പ്രാർത്ഥനാ ശൈലിയിലാണ് ഈ ആയത്ത് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം അന്ന് അധികാരം മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, എന്നാൽ അവരത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ അതാണല്ലോ ശരിയായ വഴി. അത് പ്രാർത്ഥിച്ചു നേടാൻ അള്ളാഹു തആല വിശ്വാസികളെ പഠിപ്പിക്കാൻ, അഹങ്കാരമില്ലാതെ വിനയാന്വിതരായിട്ട് പടച്ചവനോട് പ്രാർത്ഥിച്ച് നേടുക എന്ന് പടച്ചവൻ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വലിയൊരു ആശയം ഈ ആയത്ത് ഉൾക്കൊള്ളുന്നു. വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും നാഗരികതകളുടെയും ഒക്കെ ഉത്ഥാന പതനങ്ങൾ അഥവാ ഉയർച്ചയും താഴ്ചയും ഇത് പ്രകൃതി നിയമമാണ്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ചിലര് വരും ചിലര് പോകും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ കഴിഞ്ഞ് കാത്തിരിക്കുന്ന സമയമാണ് അല്ലെ. ഭരണമാറ്റം സംഭവിക്കാം സംഭവിക്കാതിരിക്കാം എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കാൻ ഇത് പ്രകൃതി നിയമമാണ്. ഏതുപോലെ രാവും പകലും മാറി മാറി വരും പോലെ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല അതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തൂലിജുൽ ലൈല ഫിൻ നഹാർ വ തൂലിജുൻ നഹാർ ഫിൽ ലൈൽ. അല്ലാഹു ആണ് പകലിനെ കൊണ്ടുവരുന്നതും രാവിനെ കൊണ്ടുവരുന്നതും. ഇതേപോലെ തന്നെയാണ് ഒരാൾക്ക് അധികാരം ലഭിക്കുന്നു, അധികാരത്തിൽ നിന്ന് മാറുന്നു. ഒരാൾക്ക് ഇസ്സത്ത് ലഭിക്കുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് പ്രകൃതി നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് അല്ലാഹു പറയുന്നത്. പലരും രംഗത്ത് വന്നതും തളർന്നു പോയതും ഒക്കെ അങ്ങനെ തന്നെയാണ്, രാപ്പകലുകൾ മാറി വരും പോലെ എന്ന് അല്ലാഹു പറയാണ്. തൂലിജുൽ ലൈല ഫിൻ നഹാർ, ഔലജ എന്ന് പറഞ്ഞാൽ ചേർത്തു കോർത്തു പ്രവേശിപ്പിച്ചു സന്നിവേശിപ്പിച്ചു എന്നൊക്കെയാണ് ഔലജയുടെ അർത്ഥം. തൂലിജു നീ പ്രവേശിപ്പിക്കുന്നു, അൽ ലൈല രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, ഫിൻ നഹാർ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വത്തൂലിജു നീ പ്രവേശിപ്പിക്കുന്നു, അൻ നഹാറ പകലിനെ പ്രവേശിപ്പിക്കുന്നു, ഫിൽ ലൈൽ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്താ ഇവിടെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടിനെയും പരസ്പരം കൂട്ടിയിണക്കുന്നതിനെ കുറിച്ച്, ഒരു ഇരുട്ട് അതിനൊരു പകല് അല്ലെ, ഒരു പകല് അതിനൊരു ഇരുട്ട്, ഇങ്ങനെ രാവും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. പകലിലെ ഒരു നട്ടുച്ച കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കാം? അത് പകലിന്റെ ആ വെളിച്ചമുണ്ടല്ലോ മെല്ലെ മെല്ലെ രാത്രിയിലേക്ക് മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കും, നിഴൽ ചാഞ്ഞ് മെല്ലെ മെല്ലെ അത് രാത്രിയിലേക്ക് അടുക്കും. അതേപോലെ പാതി രാത്രി പിന്നിടുമ്പോൾ ഇരുട്ട് പകലിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരും. കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളം കീറി അങ്ങനെ മെല്ലെ മെല്ലെ പകലിലേക്ക് നമ്മളിപ്പോ എത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വിദഗ്ധനായ ഒരു കലാകാരൻ നിറങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് പോലെ സ്വാഭാവികമായിട്ടാണ് രാവും പകലും ചേർന്ന് നിൽക്കുന്നത് എന്ന് കാണാം. നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തും പോലെയല്ല അല്ലെ സൂര്യൻ ഉദിക്കുന്നത്, സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അതാണ് ശരിക്കും തൂലിജുൽ ലൈല ഫിൻ നഹാർ വ തൂലിജുൽ നഹാർ ഫിൽ ലൈൽ എന്ന് പറയുമ്പോൾ വല്ലാത്ത അതിവിദഗ്ധമായ ഒരു സന്നിവേശം അവിടെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഏത് കാര്യത്തിനും പൂർണതയിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്, അത് കഴിഞ്ഞാലോ പിന്നെ അത് ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതെയായി പോകുന്നതും കാണാം. സമ്പത്തും അധികാരവും പേരും പ്രശസ്തിയും ആരോഗ്യവും യുവത്വവും എല്ലാം അങ്ങനെയാണ്, ഒരിക്കൽ വല്ലാതെ അങ്ങ് ജ്വലിച്ച് ഇയാളില്ലാത്ത ലോകം തന്നെ സങ്കല്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വികസിക്കും. പിന്നെ മെല്ലെ മെല്ലെ അതങ്ങ് ഇല്ലാതെയാവും എന്നാണ്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പിന്നീട് അതൊക്കെ ചരിത്രത്തിന്റെ ഊരിരുട്ടിലേക്ക് വിസ്മൃതിയിലേക്ക് ചെന്നെത്തിയത് നമുക്ക് കാണാം. അപ്പൊ അതിനാൽ ഒരു വ്യാഖ്യാനം ഇത് തന്നെയാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണെന്നറിയോ? അടിസ്ഥാനപരമായിട്ട് രാവും പകലും തുല്യമാണ് അല്ലെ, രണ്ടും തുല്യമാണെന്നാണ് പറയാം. എന്നാൽ കാലാവസ്ഥാ ഭേദം ഋതു മാറ്റത്തിനനുസരിച്ച് എന്ത് സംഭവിക്കും? രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും അല്ലാഹു തആല ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടിയും കുറഞ്ഞുമാണ് എപ്പോഴും ഉണ്ടാവുക എന്നാണ്. ഒരു ദിവസം 24 മണിക്കൂറാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? സുബ്ഹ് ഇപ്പോ 5 മണിക്കാണ്, ഏതാണ്ട് ബാങ്ക് കൊടുക്കുന്നത്? മഗരിബ് 6:40. അപ്പൊ പകല് ശരിക്കും 13 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. അപ്പൊ രാത്രി എത്ര ഉണ്ട്? രാത്രി 10 മണിക്കൂറും 20 മിനിറ്റും മാത്രമാണ് രാത്രി. രാത്രി കുറവാണ്, പകലാണ് കൂടുതൽ എന്നുള്ളതാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു ദിവസം 24 മണിക്കൂറാണ്. ഇങ്ങനെ അള്ളാഹു രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിച്ച് ഏറ്റക്കുറച്ചിലോടെ പകലിലേക്ക് രാത്രിയെ കയറ്റി നിർത്തുന്നു, പ്രവേശിപ്പിക്കുന്നു, അതുപോലെ തന്നെ രാത്രിയിലേക്ക് പകലിനെയും ചിലപ്പോൾ പ്രവേശിപ്പിക്കുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് കാണാം. അപ്പൊ ഈ നിലയ്ക്ക് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് അള്ളാഹു പറയുന്നത്. ഇതേപോലെയാണ് അധികാരങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇതുപോലെ മറ്റൊരു സംഭവമാണ് വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. വതുഖ്രിജു, നീ പുറത്തു കൊണ്ടുവരുന്നു, നീ ഉൽപ്പാദിപ്പിക്കുന്നു, അൽ ഹയ്യ, ജീവനുള്ളതിനെ, മിനൽ മയ്യിത്ത്, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ നീ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ്. ജീവൻ ഉള്ളതിൽ, ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഉദാഹരണം എന്താണ്? ബീജവും അണ്ഡവും ജീവനില്ല, അവയ്ക്ക് ചലനശേഷി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നാണ് ജീവനുള്ള മനുഷ്യനെ കൊണ്ടുവരുന്നത്. പിന്നെ ജീവനുള്ള മനുഷ്യനിൽ നിന്ന് ജീവനില്ലാത്ത ബീജവും അണ്ഡവും ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ ലോകത്ത്. ഇതുപോലെയുള്ള വിഷയങ്ങളാണ്, പ്രതിഭാസങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് പക്ഷിക്കുഞ്ഞിനെ ഉണ്ടാക്കുന്നു, ജീവനുള്ള പക്ഷിക്കുഞ്ഞിൽ നിന്ന് ജീവനില്ലാത്ത മുട്ട ഉണ്ടാകുന്നു. ഇതുപോലെ ഓരോന്നും പരസ്പരം ചേർന്ന് നിൽക്കുകയാണ്. ചെടിയിൽ നിന്ന് ധാന്യം, ധാന്യത്തിൽ നിന്ന് ചെടി എന്നിങ്ങനെ. തരിശുഭൂമി, അത് വെള്ളം ലഭിക്കുമ്പോൾ സജീവമായിട്ട് മാറുന്നു. ഉണങ്ങി വരേണ്ട വിത്തുകള് അതിൽ നിന്ന് മുള പൊട്ടിയിട്ട് നല്ല പച്ചപ്പുള്ള ചെടികൾ ഉണ്ടാകുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നത് പോലെ തന്നെ ജീവൻ ഉള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ജീവനുള്ള മനുഷ്യൻ ഒരു നാൾ നിർജീവിയായിട്ട്, മയ്യത്തായിട്ട് മാറിപ്പോവാൻ, സജീവമായ ചെടി, നിർജീവമായ വിത്ത്, ഉണങ്ങി വരണ്ട വിത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു, വീണ്ടും അവ സജീവമായിട്ട് നല്ല പച്ചപ്പുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ജീവനുള്ള ശരീരത്തിൽ നിന്ന് നഖവും മുടിയും വിസർജ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ജീവനില്ലാത്ത പലതും പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ ഈ ഒരു പ്രത്യേകമായ പ്രതിഭാസമാണ്. ഇവിടെ മയ്യത്ത് എന്ന് പറയുമ്പോൾ പൂർണമായി നശിച്ച എന്ന ആശയത്തിലല്ല, ഒട്ടും ജീവനില്ലാത്ത എന്നല്ല, പ്രത്യക്ഷത്തില് ജീവനുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ്. ഇപ്പോൾ വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ തന്നെ അണുക്കളുണ്ട് എന്നല്ലേ പറയുന്നത്. ബാക്ടീരിയകൾ അതിൽ അടങ്ങിയിരിക്കുന്നു, അഥവാ ജീവന്റെ തുടിപ്പ്, ജീവന്റെ നിമിത്തം അതിലൊക്കെയും അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്നല്ലേ. എന്നാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരവസ്ഥയിൽ ഈ ഒരു പ്രത്യേകത കാണാം. അങ്ങനെ അള്ളാഹു തആല ഇതേപോലെ തന്നെയാണ് നശിച്ചു പോകുന്ന ജനസമൂഹങ്ങളിൽ നിന്ന് വീണ്ടും കരുത്തുള്ള സമൂഹങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട, അടിമകളാക്കപ്പെട്ട ആളുകൾ ഒരു ഘട്ടത്തിൽ ലോകത്തിന്റെ തന്നെ ജേതാക്കളായി മാറും. അങ്ങനെയാണ് ഇസ്രായേലർ ഉയർത്തെഴുന്നേറ്റ് വന്നത്. ലോകം ഭരിച്ച പലരും ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്, നിർജീവാവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇതിനെയാണ് അള്ളാഹു തആല വളരെ സുന്ദരമായിട്ട് ഈ പ്രകൃതി പ്രതിഭാസങ്ങളോട് ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നത്. അപ്പോ തൂലിജുൽ ലൈല ഫിൻ നഹാർ, തൂലിജു നീ പ്രവേശിപ്പിക്കുന്നു, അൽ ലൈല രാത്രിയെ, ഫിൻ നഹാരി പകലിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പൊ തൂലിജുൽ നഹാർ നീ പകലിനെ പ്രവേശിപ്പിക്കുന്നു, ഫിൻ ലൈൽ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വത്തുഖ്രിജു നീ പുറത്തു കൊണ്ടുവരുന്നു, നീ ഉൽപ്പാദിപ്പിക്കുന്നു, അൽ ഹയ്യ ജീവനുള്ളതിനെ, മിനൽ മയ്യിത്ത് നിർജീവമായതിൽ നിന്നും. വത്തുഖ്രിജുൽ മയ്യിത്ത നീ ജീവനില്ലാത്തതിനെ ഉൽപ്പാദിപ്പിക്കുന്നു, മിനൽ ഹയ്യ ജീവനുള്ള ശരീരങ്ങളിൽ നിന്ന്. വത്തർസുഖു അതോടൊപ്പം നീ റിസ്ക് നൽകുന്നു, മൻ തഷാഉ നീ ഉദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ് കണക്ക് നോക്കാതെ. അപ്പൊ എല്ലാത്തിനും അവധിയുണ്ട് എന്നാണ് ഇതിലെ മുഖ്യമായ ഒരു ചർച്ച അല്ലെ. ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഫലസ്തീനിലാണ് ഇസ്ലാമിന്റെ വിത്തിട്ടത്. അത് നന്നായിട്ട് വളർന്ന് പുഷ്കലമായി, പക്ഷെ ഇപ്പോ അത് ക്ഷയിച്ചു പോയിരിക്കുന്നു ഇസ്രായേലരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെയാണ് മക്കയിലും ദീനിന്റെ വിത്തിട്ടത്. ഇപ്പോ അത് പൊട്ടിമുളക്കാൻ തുടങ്ങുകയാണ്. അതാണ് അതിന്റെ സവിശേഷമായ അവസ്ഥ. കുറെ കാലം അത് അധപ്പതിച്ച അവസ്ഥയിൽ കിടക്കായിരുന്നു, ഷിർക്കിനാൽ മൂടപ്പെട്ടു പോയിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്ന ആശയം ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ അനുഗ്രഹം നൽകുന്നു. ബിഗൈരി ഹിസാബ് എന്ന് പറയുമ്പോ മനുഷ്യർക്ക് കണക്കാക്കാൻ കഴിയാത്തത്ര അളവിലാണ് പടച്ചവന്റെ അനുഗ്രഹങ്ങളുടെ വിതരണം. അതേപോലെ മനുഷ്യർക്ക് കണക്ക് കൂട്ടാനാവാത്ത മാർഗങ്ങളിലൂടെ, നമ്മുടെ കണക്കുകളിലല്ലോ, പടച്ചവനെ കോവിഡ് കാലമായി ആകെ പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോൾ അള്ളാഹു താല മറ്റു പല വഴികളിലൂടെയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടേയിരിക്കും എന്നാണ്. ഇത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ആയത്താണ് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനകളിൽ പ്രയോജനപ്പെടുത്താൻ പ്രത്യേകിച്ച് നാം ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മനഃപ്പാഠമാക്കിയിട്ട് നമസ്കാരങ്ങളിൽ ഓതിയാൽ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവൻ്റെ കയ്യിലാണ് അന്തിമമായ തീരുമാനം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഇനി പടച്ചതമ്പുരാൻ 28-ാമത്തെ ആയത്തിൽ എന്താ പറയാൻ പോകുന്നതെന്നറിയാം? വേദക്കാര് അവരുടെ അവകാശവാദങ്ങളായിട്ട് മുന്നോട്ട് പോയി, പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് അള്ളാഹു ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. കാരണം മാറ്റം പ്രകൃതി പ്രതിഭാസമാണ്, പ്രകൃതി നിയമമാണ്. മാറ്റമില്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമാണ് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ, ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഈ വേദസമൂഹം സവർണ വിഭാഗമായിട്ട് സത്യത്തെ ധിക്കരിച്ചുകൊണ്ട് ഇപ്പോ നിലവിൽ വന്നിരിക്കുന്ന പ്രവാചകനെയും ഇസ്ലാമിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവരോട് ഇസ്ലാമിക സമൂഹത്തിന്റെ സമീപനം എന്തായിരിക്കണം എന്നാണ് പടച്ചോൻ അടുത്ത ആയത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. കേവലം വ്യക്തിബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു ഭരണകൂടം ഇങ്ങനെ എതിര് നിൽക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെ വീക്ഷിക്കണം, അവരോടുള്ള നിലപാട് എന്തായിരിക്കണം, നയതന്ത്ര സമീപനം എന്തായിരിക്കണം എന്നൊക്കെയാണ് ഈ ആയത്തില് 28-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. ഇത് നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അതിനാൽ നന്നായി തന്നെ ഉൾക്കൊള്ളേണ്ടതുമുണ്ട്. ലാ യത്തഖിദിൽ മുഅ്മിനൂന കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ, ഇങ്ങനെയാണ് ആയത്ത്. ലാ യത്തഖിദ്, ലാ അരുത്, ഇത്തഖദ സ്വീകരിച്ചു, ലാ യത്തഖിദ് സ്വീകരിക്കരുത്, അൽ മുഅ്മിനൂന സത്യവിശ്വാസികൾ, അൽ കാഫിരീന സത്യനിഷേധികളെ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്. ആരാണ് ഔലിയ? ആത്മമിത്രം, കൈകാര്യകർത്താക്കൾ, രക്ഷകന്മാർ ആയിട്ട് സ്വീകരിക്കരുത്. മിൻ ദൂനിൽ മുഅ്മിനീൻ, മിൻ ദൂൻ കൂടാതെ, മാറ്റി നിർത്തിക്കൊണ്ട്, അൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് അവിശ്വാസികളെ തങ്ങളുടെ ആത്മമിത്രങ്ങളായി കൈകാര്യകർത്താക്കളായിട്ട് സ്വീകരിക്കരുത് എന്നാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് താക്കീത്, വമൻ യഫ്അൽ, ആർ ചെയ്യുന്നുവോ ദാലിക അപ്രകാരം, ഫലൈസ, അപ്പോൾ ഇല്ല, മിനല്ലാ, അള്ളാഹുവിങ്കിൽ നിന്ന്, ഫീ ഷൈഇൻ, ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അവന് അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവന്റെ വലിയ അള്ളാഹു അല്ല, മറ്റാരൊക്കെയോ ആണ്, അപ്പൊ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും. ഇല്ല അൻ തത്തഖു മിൻഹും തുഖ, എന്നിട്ട് അള്ളാഹു പറയാണ് ഇല്ല അല്ലാതെ, അൻ തത്തഖു, ജാഗ്രത കൈക്കൊള്ളുക എന്ന നിലക്ക് അല്ലാതെ, മിൻഹും അവരിൽ നിന്ന്, തുഖാത്തൻ, ഒരു വിപത്ത് ഭയപ്പെട്ടുകൊണ്ട് ജാഗ്രത കൈക്കൊള്ളുക, ആത്മരക്ഷാർത്ഥം അങ്ങനെ ഒരു സമീപനം കൈക്കൊണ്ടാൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു മനസ്സ് തുറന്നുള്ള ഇടപഴകലിനപ്പുറത്ത് ചില സന്ദർഭത്തിൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരാം, അവരുമായിട്ട് ചങ്ങാത്തം പ്രകടിപ്പിക്കാം, പക്ഷേ അത് ഒരിക്കലും ആത്മാർത്ഥമാകരുത്. നിങ്ങൾ അവരിൽ നിന്നുള്ള ഉപദ്രവത്തെ ഭയപ്പെട്ടാൽ ഒഴികെ എന്നാണ് ഈ ആയത്തിന്റെ ഒരർത്ഥം. ഇല്ല അൻ തത്തഖു, നിങ്ങൾ ഭയപ്പെട്ടാൽ അല്ലാതെ, മിൻഹും അവരിൽ നിന്ന്, തുഖാത്തൻ, ഒരു വിപത്ത്. ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരോട് കുറച്ചുകൂടി സൂക്ഷ്മതയോടെ നിലകൊള്ളാം എന്നാണ്. വയുഹസീറുക്കുമുള്ള, അള്ളാഹു തആല നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ഹസറ യുഹസീറു ഭയപ്പെടുത്തി, വയുഹസീറുക്കും നിങ്ങളെ ഭയപ്പെടുത്തുന്നു, അള്ളാഹു നഫ്സഹു സ്വന്തത്തെക്കുറിച്ച്, അള്ളാഹുവെ കുറിച്ച് തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്നു അവന്റെ ശിക്ഷയെക്കുറിച്ച്. ഇലല്ലാഹിൽ മസീർ, അള്ളാഹുവിങ്കിലേക്കാണ് അൽ മസീർ, മടക്കം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. അപ്പൊ ഈ ആയത്ത് പഠിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, ഇസ്ലാം എന്താണ് ഇങ്ങനെ സങ്കുചിതമായി പോകുന്നത്, സ്നേഹബന്ധത്തിൽ പോലും വിശ്വാസവും മതവും ഒക്കെ കലർത്തുന്നത് എന്തിനാണ്, മനുഷ്യർക്ക് മനസ്സ് തുറന്ന് പരസ്പരം സ്നേഹിച്ചുകൂടെ എന്ന് നമുക്ക് സംശയം തോന്നും. അതിനൊന്നും ഇസ്ലാം ഒരിക്കലും വിലക്കുന്നില്ല. മനുഷ്യർ എന്ന നിലക്ക് ഏത് വിശ്വാസിയായാലും വിശ്വാസമില്ലാത്തവനായാലും
പരസ്പരം ചേർത്ത് നിർത്തുകയും മാനുഷികമായ അവകാശ ബാധ്യതകൾ പങ്കുവെക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ അതേ സമയത്ത് വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചില ആയത്തുകളാണ് ചില ഘട്ടങ്ങളിൽ ചിലർ കോടതിയിൽ കൊണ്ടുപോകുന്നത്. ഈ അടുത്ത് 26 ആയത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞ ഒരാൾ കോടതിയിൽ പോയിരുന്നു. 50,000 രൂപ അയാൾക്ക് ഫൈൻ ഇടുകയാണ് കോടതി ചെയ്തത്. ഇതൊക്കെ കൃത്രിമമായിട്ട് പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേസുമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ശരിയും. കാരണം അതിന്റെ പശ്ചാത്തലം അറിയാതെയാണ് ആളുകൾ ആയത്തുകളെ സമീപിക്കുന്നത് എന്നാണ്. ഇവിടെ എന്താ പശ്ചാത്തലം? ഇസ്ലാം ഇപ്പോൾ മദീനയിൽ ഒരു രാഷ്ട്രമായിട്ട് ഒരു വ്യവസ്ഥിതിയായിട്ട് വികസിക്കാൻ, അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെതായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അതേസമയത്ത് ഇസ്ലാം അകത്ത് നിന്നും പുറത്ത് നിന്നും പലതരത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാർ ജാഗ്രത കൈക്കൊള്ളണം. അതാണ് ഉദ്ദേശം. മറ്റൊന്നവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്താണ്? ഇസ്ലാമിക രാഷ്ട്രത്തിലെ ആഭ്യന്തര രഹസ്യങ്ങൾ ചോർന്നു പോകാനിടയുണ്ട്. ഇപ്പൊ യുദ്ധ സാഹചര്യമൊക്കെ വരുമ്പോൾ ഒരു രാജ്യത്തിന്റെ യുദ്ധ തന്ത്രം ചോർന്നു പോയാൽ അത് ഗുരുതരമായ പ്രശ്നമല്ലേ? അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കും. അപ്പൊ അതിനാൽ ജാഗ്രത കൈക്കൊള്ളണം എന്നാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതിനൊരു അവതരണ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. കഅബുബിനു അഷ്റഫ് എന്ന ജൂതൻ, ജൂത നേതാവാണ് അദ്ദേഹം. അതുപോലെയുള്ള ആൾക്കാര് ചില അൻസാരി മുസ്ലിങ്ങളുമായിട്ട് വളരെ അടുത്ത ചങ്ങാത്തത്തിലായിരുന്നു. അവർ ഈ മുസ്ലിങ്ങളെ വിശ്വാസ കാര്യങ്ങളിൽ പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. മുസ്ലിങ്ങളിൽ ചിലര് അപ്പോ ഈ അൻസാരി സുഹൃത്തുക്കളെ ഉപദേശിച്ചു, നിങ്ങൾ ഇവരുമായിട്ട് അങ്ങനെ ചങ്ങാത്തം കൂടേണ്ട, ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ ആ അൻസാരികൾ അത് അംഗീകരിച്ചില്ല. തലമുറകളായിട്ട് ഒരു നാട്ടിൽ കഴിയുന്നവരാണല്ലോ. ആ നിലക്ക് അവർക്കിടയിൽ കച്ചവട ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റൂല എന്നവർ പറയാണ്. അവർക്ക് ഭൗതിക താല്പര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല ഇടപെടുന്നത്. അപ്പോ സൗഹൃദങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മക്കള് അവരുടെ ചങ്ങാതികള് എങ്ങനെയുള്ളവരാണ് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ദുഷിച്ചവരാണെങ്കിൽ ആ ദൂഷ്യങ്ങൾ നമ്മുടെ മക്കളിലേക്കും പകരും എന്ന് പേടിച്ചിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം, ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അദ്ദേഹത്തിന് ചില യഹൂദരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അഹ്സാബ് യുദ്ധം വന്നപ്പോ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നമുക്ക് യഹൂദികളിൽപ്പെട്ട 500 പേരെ യുദ്ധത്തിൽ നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, ഞാൻ അവരെ ക്ഷണിക്കട്ടെ എന്ന് ചോദിക്കുന്നു. വേണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക ചെയ്തത്. കാരണം നിർണായക ഘട്ടത്തിൽ അവര് നമ്മെ വഞ്ചിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് അത് സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഉണർത്തുന്നത്. അപ്പൊ കേവലം വ്യക്തിബന്ധത്തിന്റെ വിഷയമല്ല ഇത്. ഇങ്ങനെയുള്ളവരോട് ചിരിക്കാമോ, അല്ലെ, അവരോട് അടുത്ത് നിന്ന് സംസാരിക്കാമോ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാമോ, അവരുടെ വീട്ടിൽ അവർ ക്ഷണിച്ചാൽ പോകാമോ, ഭക്ഷണം കഴിക്കാമോ, ഇതൊക്കെ മാനുഷികമായ അവസ്ഥകളാണ്. അത് തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പങ്കെടുക്കുകയും പരമാവധി അവരുമായിട്ട് ഇഴുകിച്ചേരുകയും ചെയ്യണം. അതേസമയത്ത് ആദർശപരമായ നിലപാട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ നിലപാടുകൾ, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഒക്കെ മുൻനിർത്തിയിട്ട് കൃത്യമായ വ്യക്തതയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താകും? രഹസ്യങ്ങൾ ചോർന്നു പോകും. അവര് ചാരപ്പണി നടത്താനും ഇസ്ലാമിനെതിരെ രംഗത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ ഔലിയ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ലാ യത്തഖിദിൽ മുഅ്മിനൂന കാഫിരീന ഔലിയ, സത്യവിശ്വാസികൾ അവിശ്വാസികളെ തങ്ങളുടെ കൈകാര്യകർത്താക്കളായിട്ട് സ്വീകരിക്കരുത്. രക്ഷകൻ, ആത്മമിത്രം, സഹായി, കൈകാര്യകർത്താവ്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട് ഇതിന്. കേവല സൗഹൃദമല്ല, മറിച്ച് മനസ്സറിയുന്ന, രഹസ്യങ്ങൾ അറിയുന്ന ആത്മബന്ധമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അനിവാര്യമായ സമയത്ത് സഹായിക്കും എന്ന പ്രതീക്ഷ ഉള്ള ആളാണ് വലിയ. പരസ്പരം ആത്മമിത്രങ്ങളാവുകയും രഹസ്യങ്ങൾ കൈമാറുകയും ചെയ്യുന്നവരായിരിക്കും ആ നിലക്കുള്ള വലിയ. വിശ്വാസിയുടെ യഥാർത്ഥ വലിയ ആരാണ്? നമ്മൾ പഠിച്ചതല്ലേ, അല്ലാഹു വലിയുല്ലദീന അമനു. അതേപോലെ പരസ്പരം വിശ്വാസികൾ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅളുഹും ഔലിയാഉ ബഅള്, വിശ്വാസികൾ പരസ്പരം കൈകാര്യകർത്താക്കളും സഹായികളും സഹപ്രവർത്തകരുമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസിയും അവിശ്വാസിയും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ആദർശപരമായി. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം വലിയ ആവാൻ കഴിയില്ല. കേവല സൗഹൃദമല്ല, ആത്മമിത്രം എന്നതിനപ്പുറം കൈകാര്യകർത്താക്കൾ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവരാകാൻ പറ്റുള്ളല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കും. അതേസമയം മാനുഷിക ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ തന്നെ ഇപ്പോ എല്ലാ രഹസ്യവും എല്ലാവരോടും പറയാം. ഉമ്മയും വാപ്പയും സംസാരിക്കുന്നത് മക്കൾ അറിയേണ്ടതില്ല അല്ലേ? ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് മറ്റുള്ളവർ അറിയേണ്ടതില്ല. വീട്ടുകാർ സംസാരിക്കുന്നത് അയൽവാസി അറിയേണ്ടതില്ല. ഇങ്ങനെ ഒരു കരുതലുണ്ടല്ലോ. ഈ കരുതൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത് എന്നാണ്. അത് മാത്രമല്ല, മിൻ ദൂനിൽ മുഅ്മിനീൻ എന്നൊരു പ്രയോഗമുണ്ട് ഇവിടെ. വിശ്വാസികളെ കൂടാതെ, വിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് ഒരു സത്യവിശ്വാസി മറ്റുള്ളവരുമായി ഇത്തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുക, വിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് ബന്ധം സ്ഥാപിക്കുക. എന്നൊക്കെയല്ലേ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ലേ, മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥക്കനുസരിച്ച് മുസ്ലിം പേരുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനോട് തികച്ചും ശത്രുത പുലർത്തുന്ന സംഘങ്ങളുടെ കൂടെ വരെ ആളുകൾ ചേരുന്നത് കാണാൻ പറ്റും. അത് പാടില്ല എന്ന് തന്നെയാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. അതേസമയത്ത് പൊതുസമൂഹവുമായി ആരോഗ്യപരമായ ബന്ധങ്ങൾ ഉണ്ടാവണം. എല്ലാ നിലക്കും അവരുടെ കൂടെ ചേർന്ന് സാമൂഹിക ഇടപെടലുകൾ നടത്തി നന്മക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് നിലപാട് സ്വീകരിച്ചില്ലേ? മദീന എന്ന രാഷ്ട്രം വന്നപ്പോ നഹ്നു ഉമ്മത്തുൻ, മദീനക്കാർ, ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും മദീനക്കാർ എന്ന നിലക്ക് നമ്മൾ ഒരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നജ്റാൻ നിവേദക സംഘം വന്നപ്പോ അവർക്ക് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ തന്നെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉന്നത പദവികളിൽ മുസ്ലിങ്ങളല്ലാത്ത പലരും ഉണ്ടായിരുന്നു. അതിനാൽ ഇത് കേൾക്കുമ്പോൾ എന്റെ അയൽവാസിയെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് തോന്നേണ്ടതില്ല അല്ലെ? നമ്മുടെ അയൽവാസി ആരാ ശരിക്കും? അയാളെ നമുക്ക് കാഫിർ എന്ന് വിളിക്കാവോ? അമുസ്ലിം എന്ന് പോലും വിളിക്കാമോ? സാധ്യമല്ല എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. അവരാരാന്നറിയാം? നമ്മുടെ അയൽവാസിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്, കേരളീയനാണ്, ഇന്ത്യക്കാരനാണ്. അതിനപ്പുറമൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തില്ലല്ലോ. സന്ദേശം എത്തിച്ചു കൊടുത്ത് അവരൊരു നിലപാട് പറയുമ്പോഴാണ് നമുക്ക് അവരെ എന്തെങ്കിലും പേര് വിളിക്കാൻ തന്നെ അവകാശമുള്ളൂ. അതിനാൽ നമ്മളോട് അയൽവാസിയായിട്ട് മിണ്ടരുത് എന്നൊന്നും അല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. ചില പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ യുദ്ധ സാഹചര്യമൊക്കെ വരുമ്പോൾ രാഷ്ട്രങ്ങൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട കരുതൽ നയത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ലാ യത്തഖിദ്, സ്വീകരിക്കരുത്, അൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ, അൽ കാഫിരീന, സത്യനിഷേധികളെ, ഔലിയ, കൈകാര്യകർത്താക്കളായിട്ട്, രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന ആത്മമിത്രങ്ങളായിട്ട്, മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കെതിരെ, വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട്. വമൻ യഫ്അൽ ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഫലൈസ മിനല്ലാഹി ഫി ഷൈ, അയാൾക്ക് അള്ളാഹുമായിട്ട് പിന്നെ ഒരു ബന്ധവുമില്ല. എന്നാൽ ഇല്ലാ അൻ തത്തഖൂ മിൻഹു, ഇല്ലാ അൻ തത്തഖൂ, നിങ്ങൾ ഒരു സൂക്ഷ്മത കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ടല്ലാതെ, മിൻഹും അവരിൽ നിന്ന്, തുഖാത്തൻ, ഒരു ജാഗ്രത കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവരുമായി നയതന്ത്ര നിലപാടുകൾ സ്വീകരിക്കാം. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അള്ളാഹു തന്നെ കുറിച്ച് തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, അവന്റെ ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. വഇലല്ലാഹിൽ മസീർ, അള്ളാഹുവിങ്കിലേക്ക് തന്നെയാണ് മടക്കം. അടുത്ത ആയത്തില് ഈ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ച് രഹസ്യബാന്ധവം ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ് അടുത്ത ആയത്തിൽ വരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, 26-27 ആയത്തുകളിൽ അള്ളാഹു തആല അവന്റെ അധികാരത്തെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും, അത് ആർക്കും കുത്തകയായിട്ടുള്ളതല്ല. ഇവിടെ ഒരു അധികാര കൈമാറ്റം, നേതൃമാറ്റം സംഭവിക്കുകയാണല്ലോ. ഇസ്രായേലിൽ നിന്ന് ഇസ്ലാമിന്റെ നേതൃത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കയ്യിലേക്ക് കൈമാറാൻ പോവാണ്. അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. തുടർന്ന് വന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാർ യുദ്ധ സാഹചര്യങ്ങളിൽ മറ്റും മറ്റ് സമൂഹങ്ങളോട് സ്വീകരിക്കേണ്ട ജാഗ്രത നിലപാടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് വന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹീതമായ ഈ ദിനങ്ങളിലെ നമ്മുടെ ഖുർആനുമായുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി പെരുമാറാവട്ടെ. പഠിച്ചവന്റെ ദീനിനെ യഥാവിധി ഉൾക്കൊള്ളുവാൻ, അതിന്റെ നയനിലപാടുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പഠിച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചവനെ ഈ അനുഗ്രഹീത നാളുകളുടെ പുണ്യങ്ങൾ, നന്മകൾ ആർജിച്ചെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ.
എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. എറണാകുളത്ത് റഷീദ് സാഹിബിൻ്റെ മകൻ സമീർ ദമ്മാമിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. കോവിഡ് ബാധയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറിടം പടച്ചവനെ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ. അബ്ദുൾ റഷീദ് സാഹിബും കുടുംബവും നമ്മുടെ ക്ലാസ്സിലെ സജീവ സാന്നിധ്യങ്ങളാണ് റബ്ബെ. അവരനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾക്ക് സബറ് കൊണ്ടും തവക്കല് കൊണ്ടും നീ കരുത്ത് നൽകണേ റബ്ബെ. അവർക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ നാഥ. അതുപോലെ പലരും ദ്വായ കൊണ്ട് വസതിയത്ത് ചെയ്തിട്ടുണ്ട്. ഓമശ്ശേരി പൂളപ്പൊയിലിലെ ഡോക്ടർ മോയിൻ സാഹിബ് നല്ലൊരു ഖുർആൻ സ്നേഹിയും ഇസ്ലാമിക പ്രബോധകനുമായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബം നമ്മുടെ ക്ലാസ്സിലെ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മക്കള് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. പഠിച്ചവനെ അദ്ദേഹത്തിനും അതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അവരെയും ഞങ്ങളാകുന്ന മക്കളെയും എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ സന്തോഷപൂർവ്വം ഒരുമിച്ച് ചേർക്കണേ നാഥ. പടച്ചവനെ, കോവിഡ് വ്യാപനം നമ്മുടെ നാട്ടിലും വല്ലാതെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബെ. ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണ റബ്ബെ. പടച്ചവനെ, നിന്റെ കയ്യിലാണല്ലോ സകല അധികാരങ്ങളും സകല കഴിവും നാഥ. ഞങ്ങൾ ദുർബലന്മാരാണ് റബ്ബെ, നിന്നോട് യാചിക്കാനില്ലാതെ മറ്റൊന്നിന് ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ റബ്ബെ. പടച്ചവനെ, നിന്റെ ഇജ്ജത്ത് കൊണ്ട് നിന്റെ കുവ്വത്ത് കൊണ്ട് ഇത്തരത്തിലുള്ള മഹാമാരികളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് സാധുക്കളായി ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. പടച്ചവനെ, റമദാനിൽ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ റബ്ബെ. ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധി ചെയ്തു തരണേ റബ്ബെ. ഞങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. പരിപൂർണമായും തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. പലവിധ പ്രയാസങ്ങളിലും അകപ്പെട്ടവരാണ് ഞങ്ങൾ. രോഗങ്ങളിലും സാമ്പത്തിക ഞെരുക്കത്തിലും മാനസിക പ്രയാസങ്ങളിലും കുടുംബപരമായ അസ്വസ്ഥതകളിലും റബ്ബെ ആശ്വാസം നൽകണേ നാഥ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫ ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله.